2024 ജൂൺ 19 ബുധനാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സുസ്മി. ആർദ്രമായ ജനകീയ സമീപനം വേണം. ജനോപകാരപ്രദമെന്ന പ്രഖ്യാപനത്തോടെ പുതുതായി ആരംഭിക്കുന്ന പല പദ്ധതികളും പാതിവഴിക്കെത്തുമ്പോൾ ചക്രശ്വാസം വലിക്കുന്ന കാഴ്ചകൾ പതിവായിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാർ അഭിമാന പദ്ധതിയെന്ന് വിശേഷിപ്പിച്ച് 2017 ആരംഭിച്ച ആർദ്രം പദ്ധതിയുടെ ഗതിയും മറ്റൊന്നല്ല. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും തമ്മിൽ പദ്ധതിയെ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നത ഇപ്പോൾ ആ പദ്ധതി തന്നെ മുടക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. രോഗികൾക്ക് സർക്കാർ ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറപ്പാക്കുകയെന്ന സതുദ്ദേശത്തോടെയാണ് ആർദ്രം പദ്ധതിക്ക് തുടക്കമിട്ടത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയാണ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനായി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ആരോഗ്യ വകുപ്പിനു പുറമെ തദ്ദേശ വകുപ്പ് നിയോഗിക്കുന്ന താൽക്കാലിക ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ എന്നിവരുടെ സേവനം രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ ലഭ്യമാക്കുമെന്നതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. 886 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം ഇതിനോടകം 683 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ മാറ്റാൻ കഴിഞ്ഞു. നന്നായി മുന്നേറിയ ഈ പദ്ധതി തദ്ദേശ വകുപ്പ് സമീപകാലത്തിറങ്ങിയ ഒരു ഉത്തരവ് മൂലം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ആർദ്രത്തിനായി ജീവനക്കാരെ നിയോഗിക്കണമെങ്കിൽ തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ അധ്യക്ഷനായ കോഓർഡിനേഷൻ കമ്മിറ്റി തീരുമാനിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. പദ്ധതിയെ പൊളിക്കാൻ ഉദ്യോഗസ്ഥരിൽ ചിലർ നടത്തിയ കളികളാണ് ഇങ്ങനെ വന്നു ഭവിക്കാൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം. ലളിതമായി നടന്നുവന്ന ഒരു പ്രക്രിയയെ കൂടുതൽ സങ്കീർണമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. താഴെത്തട്ടിൽ തീരുമാനമെടുത്ത് സുഗമമായി നടന്നുപോകുന്ന പദ്ധതിയുടെ അവസ്ഥയാണിത്. അതുപോലെ പരസഹായത്തോടെ മാത്രം ജീവിതം തള്ളിനീക്കുന്ന നിർധനരെ പരിചരിക്കുന്നവർക്കുള്ള തുച്ഛമായ ആനുകൂല്യം നിലച്ചിട്ട് 27 മാസമായി. പ്രതിദിനം 20 രൂപ വെച്ച് മാസം തോറും 600 രൂപ മാത്രം നൽകുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ സ്ഥിതിയാണിത്. കിടപ്പു രോഗിയുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അർഹതയില്ലെന്ന് സർക്കാർ പുതിയ നിബന്ധന കൊണ്ടുവന്നതാണ് പ്രശ്നം സൃഷ്ടിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ പ്രകാരം ഉണ്ടായോ എന്ന് LDFലെ കക്ഷികളും നേതാക്കളും വാദം തുടരുകയാണ്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കാനും അവയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാനും സർക്കാർ സംവിധാനത്തിൽ ഇടപെടൽ ഉണ്ടായില്ല. ഭരണചക്രം ചലിപ്പിക്കുന്നവർക്ക് ഇക്കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും ഉണ്ടായില്ലെന്നാണ് സത്യം. ആ സാഹചര്യം ഏറ്റവും മുതലെടുത്തത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരാണ്. അവർ ന്യൂനപക്ഷമാണെങ്കിലും നേതൃതലത്തിൽ ആരും ചോദിക്കാനില്ലെന്ന് വന്നതോടെ കാര്യങ്ങൾ തന്നിഷ്ടപ്രകാരം നടത്താൻ എളുപ്പമായി. ഭരണം ജനക്ഷേമകരമല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അകലും. ആകെയുള്ള അവസരമായ തിരഞ്ഞെടുപ്പിലൂടെ അവർ പ്രതികരിക്കും. അത് തിരിച്ചറിയാൻ കമ്മീഷനിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത വിധം സെക്രട്ടേറിയറ്റിന്റെ വാതിലുകൾ പോലും കൊട്ടിയടയ്ക്കുന്ന സ്ഥിതിയുണ്ടായി. ജനഹിതം അറിയാതെയുള്ള ഉദ്യോഗസ്ഥരുടെ ഉപദേശങ്ങൾ ഭരണാധികാരികളിൽ പലരെയും വഴിതെറ്റിക്കുന്നു. ഇതുമൂലം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും വിസ്മരിക്കപ്പെടുമെന്നു മാത്രമല്ല ആർക്കു വേണ്ടിയാണ് ഈ ഭരണമെന്ന് ജനം ചോദിക്കുകയും ചെയ്യും.